الحمد لله وحده والصلاة والسلام على من لا نبي بعده.
رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇവിടെ പള്ളിയിൽ കൂടിയിരിക്കുകയാണ്. ഒരു നല്ലൊരു വിഷയം കൈകാര്യം ചെയ്യുവാനും അത് നിങ്ങൾ കേൾക്കുവാനും അതിലൂടെ ചില ഉപകാരപ്രദമായ അറിവ് നേടുവാനും വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിട്ടുള്ളത്. നാം എല്ലാവരും ഖുറാനിൽ വിശ്വസിക്കുന്നു. അള്ളാഹുൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നാം വിശ്വസിക്കുന്നു. എങ്ങനെ വിശ്വസിക്കുന്നു? ഒരു 50% ഉറപ്പോടുകൂടി വിശ്വസിച്ചാൽ മതിയോ? പറ്റൂല. ഒരു 80% അതും പറ്റൂല. 90% ഉറപ്പോടുകൂടി വിശ്വസിക്കാൻ പറ്റുമോ? അതും പറ്റൂല. 99.99 ഇതും പറ്റൂല. 100% ഉറപ്പോടുകൂടി നാം വിശ്വസിക്കേണ്ട ഒരു കാര്യമാണിത്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വേദഗ്രന്ഥമാണെന്ന്. അലിഫ് ലാം മീം, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. അതായത് വേദഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമാണെന്ന് ഒരു സംശയവുമില്ലാതെ നാം വിശ്വസിക്കേണ്ടതാണ്. അതുതന്നെയാണ് ലോകത്തുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. നാം ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് അല്ലെങ്കിൽ അന്യമതസ്ഥരായിട്ടുള്ള ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കാം, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അതിന് നിങ്ങൾക്ക് വല്ല തെളിവും തരാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഒരാൾ വന്ന് അമുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള അള്ളാഹുലൊന്നും വലിയ വിശ്വാസമില്ലാത്തോ പലോകത്തിലൊന്നും വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായിട്ടുള്ള ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മറുപടി കൊടുക്കും എന്നുള്ള ഒരു വിഷയമാണ് നാം ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതകളാണുള്ളത്. നാം അതിനൊരു വിമർശനാത്മകമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, നാം എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ സത്യമായിട്ടുള്ളതുപോലെ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥം എന്നുള്ളത്. പിന്നെ ലോകത്തുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ നോക്കിക്കാണുന്നത് പോലെ, അതായത് അവരുടെ തെറ്റായ വിശ്വാസം പോലെ, അതായത് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്നൊരു ഗ്രന്ഥമാണ്, അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചുണ്ടാക്കിയത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സാധ്യത. അപ്പോൾ ഈ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ അള്ളാഹുവിന്റെ കലാമായ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാൽ രചിക്കപ്പെട്ടത്, പടച്ചുണ്ടാക്കപ്പെട്ട വേദഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ എന്നുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നാം പരിശോധിക്കേണ്ടത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ് ജനിക്കുന്നത്. മക്കയിൽ ജനിച്ച് 40 വയസ്സ് വരെ മക്കയിൽ ജീവിക്കുന്നു. 40 വയസ്സിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ 40 വയസ്സ് വരെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചത് ഒരു വളരെ നല്ല വ്യക്തിയായിട്ടാണ്. അദ്ദേഹം സത്യസന്ധനായിരുന്നു. അദ്ദേഹത്തെ അവിടെയുള്ള ജനങ്ങൾ വിളിച്ചിരുന്നത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദേശം ലഭിച്ച് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശത്രുക്കളായി മാറിയ പലരും ഈ 40 വർഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ വിശ്വസ്തനായിട്ടും വളരെ നല്ല വ്യക്തിയായിട്ടും വളരെ ഉപകാരം ചെയ്യുന്നതും എല്ലാം കൊണ്ടും അല്ലമീൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് തന്നെ. അതായത് സത്യസന്ധൻ, വിശ്വസ്തൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എല്ലാ രീതിയിലും വളരെ നല്ലൊരു പേഴ്സണാലിറ്റിയും വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയുമായിരുന്നു ആര്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിന് ശേഷം പിന്നെ ഇസ്ലാമിന്റെ സത്യം തുറന്ന് വെട്ടി തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ, അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങളെ അറിയിക്കാൻ തുടങ്ങിയപ്പോൾ ചില തൽപര കക്ഷികളും അതേപോലത്തെ സത്യനിഷേധികളും അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ തിരിയുകയായിരുന്നു. അപ്പോൾ ഈ 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ഒരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ നുബുവത്ത്, പ്രവാചകത്വം അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഉമ്മിയായിരുന്നു, അതായത് എഴുതാനും വായിക്കാനും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വലതു കൈകൊണ്ട് എഴുതിയിരുന്നുമില്ല. അതേപോലെ തന്നെ എഴുതപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹം വായിക്കുമാറും ആയിരുന്നില്ല. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വമാ കുന്ത തഹ്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തു ബിയമീനിക, അതായത് ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിന്റെ വലതു കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല. അപ്പോ ഈ ആയത്തും നമ്മുടെ വിഷയമായിട്ട് എന്താണ്, എന്താണ് പ്രസക്തി ഈ ആയത്തിന് നമ്മുടെ വിഷയമായിട്ട്? അതായത് 40 വയസ്സുവരെ എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു വ്യക്തിയാണ് 40 വയസ്സിന് ശേഷം ചില വചനങ്ങൾ ഉരുവിടുന്നത്. വളരെയധികം ഭൗതികമായും പാരിസ്ഥിതികമായിട്ടുമെല്ലാം വളരെ ആർക്കും അന്നുവരെ അറിയാത്ത കാര്യങ്ങൾ അടങ്ങുന്ന പല ആയത്തുകളും പല വചനങ്ങളും പല അധ്യായങ്ങളും ഇങ്ങനെ ഈ വ്യക്തിയുടെ വായിലൂടെ വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പുസ്തകം വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തി ഈ അറിവുകളൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ നേടിയെടുത്തു? അങ്ങനെ 40-ാം വയസ്സിൽ ഇങ്ങനെയുള്ള അറിവുകൾ, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും പല വചനങ്ങളും ഉരുവിടുകയാണ്. അതേപോലെ തന്നെ വലിയ വലിയ അധ്യായങ്ങൾ തന്നെ ഉരുവിടുകയാണ്, ഇതൊക്കെ ചെയ്യുകയാണ്. അപ്പോ ഇത് ഖുർആൻ പറഞ്ഞത് നമ്മൾ എങ്ങനെ വിശ്വസിക്കണോ എന്നുള്ളതല്ല. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങുന്നു, അതായത് ഇതിനുമുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിന്റെ വലത് കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇറങ്ങിയാണ്. തീർച്ചയായും സത്യനിഷേധികൾ ഇത് കേൾക്കുകയാണ്, അവിടെയുള്ള മക്കയിലുള്ള ആളുകൾ ഈ വചനം ഇറങ്ങുന്നത് കേൾക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിന് മുമ്പ് വല്ല ഗ്രന്ഥവും വായിക്കുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുകയോ ചെയ്തത് അവർ കണ്ടിരുന്നെങ്കിൽ ഈ ആയത്തിനെ ക്രോസ് ചെയ്യുകയും ഈ ആയത്ത് ശരിയല്ല, നീ പറയുന്ന ഖുർആൻ ശരിയല്ല, നീ പറയുന്ന ഖുർആൻ കളവാണ്, നിന്റെ നിന്നോട് അവതീർണമായി എന്ന് നീ അവകാശപ്പെടുന്ന ഖുർആൻ കളവാണ് എന്ന് അവർ വാദിക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്ത് കഴിയുന്നതുവരെ 63 വർഷം വരെ ആരും കോൺടസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ആയത്തിനെ. ആരും ഈ ആയത്തിനെതിരായിട്ട് പറയുകയോ ഇത് കളവാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനർത്ഥം 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിരുന്നുമില്ല വായിച്ചിരുന്നുമില്ല, ഉമ്മിയായിട്ടുള്ള അതായത് നിരക്ഷരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് മനുഷ്യർക്ക് അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില അധ്യായങ്ങളും ചില വചനങ്ങളും ഉരുവിടുന്നത്. എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്? ഖുർആനിൽ തന്നെ സൂറത്ത് അൽ ബഖറയിലുള്ള ഒരു ആയത്താണ്, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫതു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. അപ്പൊ ഖുർആൻ തന്നെ അതിന് പറയുകയാണ്, അതായത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയിലൂടെ വരുന്ന വചനങ്ങൾ എങ്ങനെയുള്ള വചനങ്ങളാണ്? അതായത് നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ വിശുദ്ധ ഖുർആനിനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിന്റെ പോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക, അള്ളാഹുവിനു പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. അപ്പോൾ ഇത് ഖുർആന്റെ ഒരു വചനമാണ്, സൂറത്ത് അൽ ബഖറയിലാണ്, 20 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ വരുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. അപ്പൊ ഖുർആൻ പറയാണ്, അതായത് നാം ഖുർആനിലൂടെ അള്ളാഹു പറയാണ്, നാം നമ്മുടെ ദാസന് അവതരണമാക്കിയിട്ടുള്ള ഈ ഖുർആനെ കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, അതായത് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇത് അള്ളാഹുവിൽ നിന്നല്ല, മുഹമ്മദ് നബി പടച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ ഇപ്പം മില്യൺ കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, ഇപ്പം വിശ്വസിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ പല ആളുകളും നിരീശ്വരവാദവും അതൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ ഇതിങ്ങനെ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല മുസ്ലിങ്ങളായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ അവർക്ക് ഈ സന്ദേശം എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആളുകളോട് അള്ളാഹു പറയാണ്, എന്താണ് പറയുന്നത്? വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ വിശുദ്ധ ഖുർആനിനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിന്റെ പോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക, വിശുദ്ധ ഖുർആനെ പോലെയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറയാം. ഒറ്റക്ക് കൊണ്ടുവന്നാൽ മതിയോ? ഇപ്പൊ ആരും നമ്മൾ ഇപ്പൊ പരീക്ഷ എഴുതുന്ന പോലെ ഒറ്റക്കിരുന്ന് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന അങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക. നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോകത്തുള്ള നമുക്ക് അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഏതൊക്കെ സഹായികളുണ്ടോ, മനുഷ്യരാകട്ടെ ജിന്നാകട്ടെ ശൈത്താനാകട്ടെ ആര്യനായിക്കോട്ടെ, അവരൊക്കെ നമുക്ക് ഇതിന് സഹായത്തിന് കൂട്ടാം. എന്തിന്? ഈ ഒരു അധ്യായം കൊണ്ടുവരുന്നത്, വിശുദ്ധ ഖുർആനിലുള്ള ഒരു അധ്യായത്തിനെ പോലുള്ള ഒരു അധ്യായം കൊണ്ടുവരുന്നതിന് ഇവരൊക്കെ നമ്മൾക്ക് സഹായത്തിന് കൂട്ടാം. നമുക്കെന്നല്ല, ഇതിൽ സംശയമുള്ള ആളുകൾക്ക്, നമ്മൾ വിശ്വസിക്കുന്നവരാണ്, നമ്മളിത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥാണ്, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ഇതിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ലോകത്തിലെ എല്ലാവരെയും, അതായത് അറബി മുസ്ലിങ്ങളായിട്ട് അറബികൾ അറിയുന്ന ഇഷ്ടംപോലെ ആളുകൾ ലോകത്തുണ്ട്, ജൂതന്മാരുടെ അറബി അറിയുന്ന ആൾക്കാരുണ്ട്, ചില ഇംഗ്ലീഷുകാർക്കും അറബി അറിയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ വിളിച്ചു കൂട്ടാം. എന്നിട്ട് വിശുദ്ധ ഖുർആനിലുള്ള ഒരു അധ്യായത്തെ പോലുള്ള ഒരു അധ്യായത്തെ കൊണ്ടുവരുവാൻ വേണ്ടി അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. എങ്ങനെയുള്ള ഇവരോട്, അതായത് നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം, അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ, അതായത് നിങ്ങൾ പറയുന്ന സത്യാണെങ്കിൽ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചുണ്ടാക്കിയതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള ചാലഞ്ച് ഇതാണ്, അതായത് വിശുദ്ധ ഖുർആനിലുള്ള ഒരു അധ്യായത്തെ പോലുള്ള ഒരു അധ്യായം കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വിശുദ്ധ ഖുർആനിലുള്ള ഒരു അധ്യായം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അൽബക്കറയെ പോലുള്ള ഒരു 280 ആയത്തുള്ള ഒരു അധ്യായം കൊണ്ടുവരണോ? അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ വലുതുമുണ്ട് ചെറുതുമായിട്ട് അധ്യായങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചെറുതായ അധ്യായം ഏതാണ്? ഇന്ന ആഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇതാണ് അതിലെ ഏറ്റവും ചെറിയ അധ്യായം, 3 വരിയേ ഉള്ളൂ. അപ്പൊ ഈ 3 വരിയുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലോകത്തുള്ള മുഴുവൻ സത്യനിഷേധികളെയും, അതായത് ഈ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാത്തവരെയും ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നവരെയും ഒക്കെ അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ അത് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ 1400 വർഷങ്ങളോളമായി വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ട്. ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അതിന്റെ പരിശ്രമം നടത്തിയിട്ടുണ്ടോ? പരിശ്രമം നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അൽഫീൽ വൽഫീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കവിതയും എഴുതിയിട്ട് വന്നിരുന്നു അന്നുണ്ടായിരുന്ന അറബികൾ. അത് കാബാലയത്തിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ അവർക്ക് തന്നെ അതൊരു പരിഹാസപാത്രമായി തോന്നിയിട്ട് അവരെന്നെ എടുത്തു മാറ്റിയായിരുന്നു. ഇപ്പൊ ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇതെവിടെ കിടക്കുന്നു, അതെവിടെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു വിധത്തിലും ഈ ലോകത്തുള്ള അള്ളാഹു ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും അനുകരിക്കാൻ പറ്റാത്ത ഒരു ഗ്രന്ഥവും അധ്യായങ്ങളുമാണ് എന്തിലുള്ളത്? വിശുദ്ധ ഖുർആനിലുള്ളത്. അപ്പം ഈ ഉമ്മിയായിട്ടുള്ള, അതായത് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു വ്യക്തിയിൽ നിന്ന് വ്യക്തിയുടെ വായിലൂടെ ഉരുവിടപ്പെടുന്നത് എങ്ങനത്തെ ഗ്രന്ഥമാണ്? ഒരു വിധത്തിലും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ജിന്നുകളും ലോകത്തെന്തൊക്കെ പടപ്പുകളുണ്ടോ അള്ളാഹു ഒഴികെ അവരൊക്കെ ഒരുമിച്ച് കൂടിയാലും പടച്ചുണ്ടാക്കാൻ പറ്റാത്തതോ അനുകരിക്കാൻ പറ്റാത്തതോ ഒരു ഗ്രന്ഥമാണ്, വചനങ്ങളും അധ്യായങ്ങളുമാണ് ഉമ്മിയായിട്ടുള്ള, അതായത് നിരക്ഷരനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഉരുവിടപ്പെടുന്നത്. അപ്പം ഇതെങ്ങനെയാണ് വരുന്നത്? ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരികയാണ്. ഒറ്റയടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഇങ്ങ് ഉരുവിട്ടതാണോ? ഇത് അല്ല. ഇത് 23 വർഷക്കാലം അളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഘട്ടം ഘട്ടമായി ഇറങ്ങിയ ഒരു സംഗതിയാണ് എന്ത്? വിശുദ്ധ ഖുർആൻ. അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. പല സത്യങ്ങളും അദ്ദേഹം വിശുദ്ധ ഖുർആനിലൂടെ ജനങ്ങളെ അറിയിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട സത്യം എന്താണ്? അള്ളാഹുവിന്റെ ഏകത്വം തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഖുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിടുകയാണ്. അള്ളാഹുവിനെ പറ്റി അറിയാത്തത്, അള്ളാഹുവിനെ പറ്റി വളരെ വികലമായിട്ടുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ലോകത്തുണ്ട്. കുറേ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന് മകനുണ്ട്, യേശു അള്ളാഹുവിന്റെ മകനാണെന്ന് പറയുന്ന ആളുകളുണ്ട് ലോകത്ത്. ഉദേർ അള്ളാഹുവിന്റെ മകനാണെന്ന് പറയുന്ന ആളുകൾ ലോകത്തുണ്ട്. അപ്പൊ ഇവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്ത്? ലാത്ത, ഉസ്സ, മനാത്ത, ഇവരൊക്കെ ദൈവങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവുമായി നമ്മളെ അടുപ്പിക്കുന്നവരാണ്, ദൈവത്തിന്റെ അംശങ്ങളുള്ളവളാണ് എന്നൊക്കെ ഇവർ വിശ്വസിച്ചിരുന്നു. പല ആളുകളും ലോകത്തന്നുണ്ടായിരുന്ന വിശ്വാസങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമുദായത്തിൽ, സമൂഹത്തിൽ വന്ന് അല്ലെങ്കിൽ ലോകത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറയുകയാണ്. ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തിന്റെ അസ്തിത്വം ജനങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, അവൻ ഏകനാകുന്നു. ആര്? അല്ലാഹു. അവർ വിശ്വസിക്കുന്ന ദൈവം, അവൻ ഏകനാകുന്നു. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്, അവനെ എല്ലാവരും ആശ്രയിക്കുന്നു. ലം യലിദ് വലം യൂലദ്, അവന് സന്താനങ്ങളില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരും തന്നെ ഇല്ല. ഇത് അങ്ങനെയുള്ള സമുദായത്തിൽ, സമൂഹത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പം തീർച്ചയായിട്ടും എന്തുണ്ടാവും? പല ആളുകളുടെയും വിശ്വാസത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. അന്ന് ഇത്ര ജാസ്തി മുസ്ലിങ്ങളൊന്നുമില്ല, കോടിക്കണക്കിന് മുസ്ലിങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണ് ഈ ദൗവത്ത് തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഒറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും അതേപോലെ തന്നെ ഇൻസൾട്ടുകൾ, അതായത് മുഖത്ത് തുപ്പുക, ഇങ്ങനെയുള്ള എല്ലാം വളരെ മ്ലേച്ഛമായിട്ടുള്ള ഇൻസൾട്ടുകൾ നബിസല്ലാസം അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നബിസല്ലാസം ഒരിക്കൽ കാവാലയത്തിൽ പോയി സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിലിട്ടിരുന്നു. അതേപോലെ തന്നെ 3 വർഷത്തോളം നബിസല്ലാസ്മയും നബിസല്ലാസ്മിന്റെ ബനുഹാഷിം കുടുംബത്തെ മൊത്തം ബോയ്കോട്ട് ചെയ്തിരുന്നു. അതായത് അവരുമായിട്ട് കല്യാണ ബന്ധമില്ല, അവരുമായിട്ട് സഹകരണമില്ല. അങ്ങനെയുള്ള രീതിയിൽ പല പീഡനങ്ങളും യാതനകളും നബിസല്ലാസ്മ അനുഭവിച്ചിരുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിയായാലും ആ ഒരു വ്യക്തി പടച്ചുണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കളവ് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ, ഇങ്ങനെയുള്ള പീഡനങ്ങളും യാതനകളും ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം ഉണ്ടാവില്ലേ? ഉണ്ടാവും. വളരെയധികം കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിക്കുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഒരു ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് പിന്മാറാൻ കഴിയില്ല. കാരണം അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതോ സ്വന്തമായിട്ട് തീരുമാനിച്ചെടുത്ത ഒരു ദൗത്യമല്ലത്, അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചൊരു ദൗത്യമാണ്. അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ മുമ്പ് വന്നിട്ട് ഈ ദൗത്യം പൂർത്തിയാക്കിയിട്ട് പോയതാണ്. അതേ ദൗത്യം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. ഈസാ അലൈഹി ഇസ്ലാം ഇതിനു മുമ്പ് ഈസാ അലൈഹി ഇസ്ലാം വന്ന് പൂർത്തിയാക്കിയിട്ട് പോയ ദൗത്യമാണ്. അദ്ദേഹവും പല പീഡനങ്ങളും അനുഭവിച്ചിരുന്നു, പല യാതനകളും അദ്ദേഹവും അനുഭവിച്ചിരുന്നു. ഇതിനു മുമ്പ് മൂസ അലൈഹി ഇസ്ലാം വന്നിട്ട് പൂർത്തിയാക്കിയിട്ട് പോയ ദൗത്യമാണിത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹവും വന്ന് പൂർത്തിയാക്കിയിട്ട് പോയ ദൗത്യമാണിത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൗത്യവുമായി വന്നതാണ്. അദ്ദേഹവുമായിട്ടും സ്വന്തമായി തീരുമാനിച്ചെടുത്ത ഒരു ദൗത്യമല്ല, അദ്ദേഹത്തെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോഴും യാതനകളും പീഡനങ്ങളും ഉണ്ടാകുമ്പോഴും അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. കാരണം ഈ ലക്ഷ്യം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ലക്ഷ്യമല്ല, അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടുള്ള ലക്ഷ്യമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരും നല്ല ബുദ്ധിയും ഒക്കെയുള്ള ശിഷ്യന്മാരാണ്. അപ്പൊ ഈ ശിഷ്യന്മാരും ഈ ഒരു മാർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്കും പല തരത്തിലുള്ള പീഡനങ്ങളും യാതനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. യാസൂർ കുടുംബം നാം എല്ലാവരും മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്, ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ്. യാസിർ റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ സുമയ റളിയല്ലാഹു അൻഹു ഇവർ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞതുകൊണ്ട്, അതിൽ വിശ്വസിച്ചതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം സ്വീകരിച്ചതുകൊണ്ട് അവരെന്താണ് ആക്കപ്പെടുന്നത്? യാസിർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയാണ്, സുമയ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെടുകയും ബുഹ്യ സ്ഥാനത്തേക്ക് കുന്തമിറക്കിക്കൊണ്ടാണ് കൊല്ലപ്പെടുന്നത്. ഇതൊക്കെ ഇവർ എന്തിനു സഹിച്ചു? നഊദ് ബില്ലാ, ഒരു വ്യാജ പ്രവാചകനോ അല്ലെങ്കിൽ ഒരു വ്യാജ സന്ദേശവുമായി വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഇതൊക്കെ സഹിച്ചത്? ഞാനിപ്പോ പറഞ്ഞത് രണ്ട് സഹാബിന്റെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ പീഡനങ്ങൾ സഹിച്ച സഹാബിയാണ്. അതേപോലെ തന്നെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വളരെയധികം പീഡനങ്ങൾ സഹിച്ച ഒരു സഹാബിയാണ്. അപ്പം ഇവരൊക്കെ ഇത് സഹിച്ചത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാജ പ്രവാചകനോ അല്ലെങ്കിൽ ഒരു വ്യാജ സന്ദേശവുമായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ ഇവരൊക്കെ ഇതൊക്കെ സഹിച്ചത്? ഇഷ്ടംപോലെ സഹാബികളുണ്ട്, ഞാനിപ്പോ പറഞ്ഞ 4 എണ്ണം വളരെ കുറവാണ്. അപ്പൊ ഇതൊക്കെ ഇവരെന്തിനു സഹിച്ചു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം അത് പ്രവാചകന്റെ പടപ്പല്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമാണ് എന്ന് അവൾക്ക് 100% ഉറപ്പുണ്ടായത് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ എന്താ പറയാ, കുറച്ച് നാൾ കൂടി നടക്കുകയാണ്, പല ടീംസും ഉണ്ടല്ലോ. ഇപ്പൊ പല ടീംസിന്റെ കൂടെയും ജനങ്ങൾ കുറച്ച് നാൾ കൂടി നടക്കുകയാണ്. കുറച്ചായിട്ട് മനസ്സിലാണ് ഇത് തട്ടിപ്പാന്ന് മനസ്സിലാക്കാൻ എന്താ ചെയ്യാ, പെട്ടെന്ന് മാറിപ്പോ അല്ലേ? അങ്ങനെ പല സംഭവങ്ങൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ദിനം പ്രതി, അതായത് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഈ അനുചരന്മാർ കൂടി വരികയും അനുചരന്മാർക്ക് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനവും സ്നേഹവും അതേപോലെ തന്നെ വിശ്വാസവും ഒക്കെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓരോ ദൃഷ്ടാന്തങ്ങളും ഇങ്ങനെ കാണുകയാണ്. ഓരോ ആയത്തുകൾ ഖുർആനിൽ നിന്ന് ഓരോ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. ഈ ഇറങ്ങുന്നതോടുകൂടി ഈ ശിഷ്യന്മാർക്ക് എന്താ സംഭവിക്കുന്നത്? അവർക്ക് വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശിഷ്യന്മാർക്ക്. അപ്പോൾ അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് എന്താണ് തോന്നുന്നത്? അത് നേരിട്ട് കണ്ണിൽ കാണുന്ന പോലെ തോന്നുന്നത്. ചില ശിഷ്യന്മാർ ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്, അതായത് ഇനി സ്വർഗവും നരകവും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ഒരു അടിമണി തൂക്കം ജാസ്തിയാവില്ല, കാരണം അത്രക്കും ദൃഢമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സംഭവം സ്വർഗവും നരകവും ഒക്കെ, ഇതിലൊക്കെ അവർ എന്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു? ചില ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിശ്വസിച്ചിട്ടുള്ളത്, ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതിൽ ഏറ്റവും വലിയ തെളിവാണിത് വിശുദ്ധ ഖുർആൻ. പിന്നെ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു വ്യക്തിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതായത് കയ്യിലൂടെ വെള്ളം വിർഗളിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി കാണിച്ചു കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മുഅ്ജിസത്തുകളിലൊക്കെ ഫസ്റ്റ് തലപ്പെട്ട് വന്ന് നിൽക്കാൻ ഇതാണ് വിശുദ്ധ ഖുർആൻ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട്, എല്ലാ പ്രവാചകന്മാർക്കും ലഭിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? വിശുദ്ധ ഖുർആൻ. ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. അത് എങ്ങനത്തെ അത്ഭുതമാണ്? ഇപ്പൊ മൂസാ നബിന്റെ പല അത്ഭുതങ്ങളും ഉണ്ട്. അതായത് മൂസാ നബി അലൈഹി സ്വലം വെടിയിട്ടപ്പോൾ അത് പാമ്പായി മാറി, അതേപോലെ തന്നെ വടികൊണ്ട് പാറക്കടിച്ചപ്പോൾ വെള്ളം വന്നു, വടികൊണ്ട് കടലിലടിച്ചപ്പോൾ അത് കടൽ പിളറുകയും ഇവര് കടലിലൂടെ നടന്നു പോവുകയും ചെയ്തു. ഇതൊക്കെ അത്ഭുതങ്ങളാണ്. ഇതൊക്കെ കണ്ടിട്ട് പല ആളുകളും വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ കാലഘട്ടത്തിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? വിശുദ്ധ ഖുർആനാണ്. അത് ആ കാലഘട്ടത്തിൽ മാത്രമുള്ളതാണോ? അല്ല. വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ അള്ളാഹു സംരക്ഷിക്കുന്നുണ്ട്. ലോകാവസാനം വരെ എല്ലാ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും ഇത് പരിശോധിക്കുകയും ഇതിൽ നിന്ന് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് ഇതിൽ നിന്നുള്ള സന്മാർഗം സ്വീകരിക്കാനും ഉതക്കുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. അതുമാത്രമാണോ? അള്ളാഹു ഉള്ളതിനും അള്ളാഹുവിന്റെ അസ്തിത്വത്തിനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിനും ഒക്കെയുള്ള തെളിവുമാണെന്ത്? വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇതെന്താണ്? ഏറ്റവും വലിയ അത്ഭുതമാണ്. ഏറ്റവും വലിയ അത്ഭുതമാണ്. ഇതിനെപ്പോലുള്ള ഒരു അധ്യായം പോലെ ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല, ലോകത്തിലെ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും. അപ്പൊ ഇങ്ങനെയുള്ള യാതനകളൊക്കെ ശിഷ്യന്മാരൊക്കെ അനുഭവിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ലക്ഷ്യമില്ലാതെ അനുഭവിച്ചാണോ? അല്ല. അവർക്കും മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെന്നും ഇതിൽ യാതൊരു സംശയവുമില്ലെന്നും ഒരു അള്ളാഹുണ്ടെന്നും ഒരു പരലോകമുണ്ടെന്നും അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും നാം ഇവിടെ ആരാധിച്ചു പോരുന്ന ലാത്ത ഉസ മനാത്ത അതേപോലെ തന്നെ യേശു ക്രിസ്തു അങ്ങനെയുള്ള ലോകത്തിലെ എല്ലാ ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്ന സൃഷ്ടികളും ലോകത്തിൽ സൃഷ്ടാവേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന് മൊത്തം ഒരു സൃഷ്ടാവേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ്? സൃഷ്ടികളാണ്. ബാക്കിയുള്ള നാം കാണുന്നതും കാണാത്തതും ഒക്കെ സൃഷ്ടികളാണ്. അപ്പോൾ ആ പ്രപഞ്ചനാഥനല്ലാതെ നാം വേറെ ആരെയെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ നാം ചെയ്യുന്നത് എന്താണ്? സൃഷ്ടിപൂജയാണ് ചെയ്യുന്നത്. നാം സൃഷ്ടികളെയാണ് ആരാധിക്കുന്നത്. സൃഷ്ടികളെ ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. അവർ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവർ ആശ്രയിക്കുന്നത് ആരെയാണ്? സൃഷ്ടാവിനെയാണ്. അവർ ഭക്ഷണത്തിന് സൃഷ്ടാവിനെ ആശ്രയിക്കുന്നു, അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് അവർ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നു, അവരുടെ രോഗം മാറിക്കിട്ടാൻ അവർ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നു. എല്ലാത്തിനും അവർ പോലും ആശ്രയിക്കുന്ന ആരെയാണ്? സൃഷ്ടാവിനെയാണ്. അപ്പോൾ നാം അവരെ പോയി ആരാധിക്കാൻ പറ്റുമോ? അവർ തന്നെ നിരാശ്രയരല്ല, അവർ തന്നെ പലതിന് അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അപ്പോൾ നാം പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം? അപ്പോൾ ഇതൊക്കെ ദൈവങ്ങൾ നമ്മ തന്നെ പടച്ചുണ്ടാക്കുകയാണ്. നമ്മുടെ ഭാവനയിൽ നിന്നും നമ്മുടെ പിതാക്കന്മാരുടെ ഭാവനയിൽ നിന്നും ദൈവങ്ങൾ പടച്ചുണ്ടാവുകയാണ്. നാം അതിനെ ആരാധിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കുവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണമായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ അവതീർണമായതും. അള്ളാഹു അയക്കുകയായിരുന്നു. സർവ്വലോകത്തിനും കാരുണ്യമായിട്ടാണ് ഈ പ്രവാചകനെ അയച്ചിട്ടുള്ളത്. ഉമാ അർസൽനാ കൈല റഹ്മത്തൻ ലിലാലമീൻ. അതായത് സർവ്വലോകത്തിനും ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഈ ഒരു സന്ദേശം, അതായത് ഈ ദൈവത്തിന് ഈ ഒരു ലോകത്തിൽ പ്രപഞ്ചത്തിന് ഒരു നാഥനാണ് ഉള്ളത്, അവൻ തന്നെയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള സത്യവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നതും അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അനുഭവിച്ച പീഡനങ്ങളും ഒക്കെ ഈ ഒരു സത്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടും ഈ ഒരു സത്യം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടത് കൊണ്ടുമാണ്. അപ്പോൾ നാം അത് മനസ്സിലാക്കി. അതായത് അവർ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, പക്ഷേ അവർ ഈ ഒരു മാർഗത്തെ വിട്ടുപോകാനോ പ്രവാചകനെ ഉപേക്ഷിച്ച് ശിഷ്യന്മാർ പോകാനോ ഒന്നും തയ്യാറായില്ല. എത്ര തന്നെ കഷ്ടപ്പാടുണ്ടായാലും നാം ഈ സന്ദേശത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് അന്നുണ്ടായിരുന്ന പ്രവാചകനും പ്രവാചകന്റെ ശിഷ്യന്മാരും തീരുമാനിച്ചത് ഈ വിശുദ്ധ ഖുർആൻ 100% അള്ളാഹുവിൽ നിന്നാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ നാമും ഇതിലിപ്പോൾ ഉറച്ചു നിൽക്കുന്ന അതുകൊണ്ട് തന്നെയാണ്. നമുക്കും 100% ഉറപ്പുണ്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സന്ദേശത്തിൽ നാം വിശ്വസിക്കുന്നതും പ്രവാചകനിൽ വിശ്വസിക്കുന്നതും ഈ ഇസ്ലാമിന് വേണ്ടി നാം പണിയെടുക്കുന്നതും ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതും നിങ്ങളിവിടെ വന്ന് കേൾക്കുന്നതും ഒക്കെ ഒരു 100% ഉറപ്പുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചില സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന മറ്റൊരു വിമർശനമാണ് എന്ത്? നിമിഷം ചില ഭൗതിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി രചിച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ പടച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും എല്ലാം അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കട്ടെടുത്ത് ഒരു രൂപപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഖുർആനി എന്നുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പീഡനമുറകളും ഇങ്ങനെയുള്ള കഷ്ടപ്പെടുത്തലുകളും ഒക്കെ ഫലം പോകാതെ വന്നപ്പോൾ മക്കയിലുള്ള ഖുറൈശികളും അതേപോലെ അവിടെയുള്ള പ്രമാണിമാരുമൊക്കെ സ്വീകരിച്ച മറ്റൊരു രീതിയാണ് പ്രലോഭനം. പ്രകോപനങ്ങളൊന്നും നടന്നില്ല, പിന്നെ പ്രലോഭനങ്ങളാണ്. എന്താണ് അവർ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയാം, ഇതൊക്കെ ഹദീസിൽ രേഖപ്പെടുത്തിയാണ് സീറകളിലൊക്കെ ഉള്ളതാണ്, നിങ്ങളെ നാം ഈ ഖുറൈശിന്റെ നേതാവാക്കാം, രാജാവാക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാൻ വേണ്ടി നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ നാം നൽകാം. ഇത് രണ്ടും അധികാരവും സൗന്ദര്യവും എല്ലാവരും ആഗ്രഹിക്കുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പ്രലോഭിപ്പിച്ചാൽ അതാ ഏറ്റവും നല്ലതാണ് പറയുന്നത്, അല്ലാണ്ട് ഒരു ആവറേജ് അല്ല. രാജാവാക്കാന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ച് തരാമെന്നും പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു നെഗോഷിയേഷൻ നടത്തി ഇതൊക്കെ സ്വീകരിച്ചിട്ട് ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറാമായിരുന്നു. അങ്ങനെ പോലെ ഒന്നും നടന്നു ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഇതൊക്കെ ഏകദേശം മക്കയിൽ പ്രബോധനം തുടങ്ങി ഒരു 4-5 വർഷത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെയും ഒരു ടോട്ടൽ 13 വർഷമാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളും ഉണ്ടായിട്ട് പോലും അവരിൽ നിന്നുള്ള പീഡനം സഹിച്ചിട്ടാണ് ബാക്കിയുള്ള കാലഘട്ടം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്നത്. അപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യമെങ്കിൽ അത് കിട്ടുമാറുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നീങ്ങാതെ ഈ ദൗത്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെന്താണ് മനസ്സിലാകുന്നത്? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിഷ്യന്മാരും അവർക്കും പല പ്രലോഭനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രലോഭനങ്ങളുണ്ടായിട്ടും നാം ഇപ്പോൾ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മലത്തിക്കെടുത്തുക, എന്നിട്ട് വലിയ പാറക്കല്ലെടുത്ത് നെഞ്ചത്ത് വെക്കുക, തെരുവ് കുട്ടികളെ കൊണ്ട് കല്ലെടുത്തെറിയുക, കഴുത്തിൽ കയറിട്ട് കെട്ടുക, എന്നിട്ട് വലിച്ചേക്കുക, ഇതൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്ന പീഡന മുറകൾ. അടിമകളായിരുന്നു, അടിമകളെ ഇപ്പൊ കൊന്നാൽ തന്നെ ആരും ചോദിക്കാനില്ല ആ സമയത്ത്. ഇന്നത്തെ പോലെ പ്രതിഷേധ പ്രകടനമോ അങ്ങനെയുള്ള പ്രതിഷേധ റാലികളോ ഒന്നും നടക്കൂല. എന്തു ചെയ്യുക? യജമാനന്മാർക്ക് അടിമകളെ ശിക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാലത്തിൽ അത്രത്തോളം പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ ദൗത്യത്തിൽ നിന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ പിന്മാറില്ല. എന്തുകൊണ്ടാണ്? 100% ഇത് അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് ഈ സന്ദേശം. അതേപോലെ തന്നെ ഈ സന്ദേശവുമായി വന്നിട്ടുള്ള പ്രവാചകൻ അതും അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. പിന്നെ വേറൊരു സാധ്യത, മക്കയിലുള്ള ഈ പ്രമാണിമാരെയും അതുപോലെ തന്നെ ഈ ഖുറൈശികളെയും ഒന്നും വിശ്വാസമില്ല, അവരിതൊക്കെ തരാമെന്ന് പറയും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നും കിട്ടൂല എന്നുള്ളത് കൊണ്ടാണോ? അതുകൊണ്ടുമല്ല. കാരണം എന്താ വെച്ചാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോവുകയാണ്. 13 വർഷത്തിന് ശേഷം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോവുകയും അവിടെ മദീനയിലുള്ള ജനങ്ങൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഭരണാധികാരിയാക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഭരണാധികാരിയായി കഴിഞ്ഞാൽ ലോകത്തുള്ള നമ്മൾ കുറെ ഭരണാധികാരികൾ കാണുന്നതാണല്ലോ, എന്താണ് ലോകത്ത് ഏറ്റവും നല്ല സുഖമുള്ള കാര്യങ്ങളും നല്ല സുഖകരമായിട്ടുള്ള ആഡംബരമായിട്ടുള്ള ജീവിതവുമാണ് എല്ലാവരും നയിക്കുക. അതായത് ലിവിംഗ് സ്റ്റാൻഡേർഡ്, അതായത് ജീവിത നിലവാരത്തിന് വലിയ ഒരു പുരോഗമനമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സമ്പത്തുകൾ കുന്നുകൂടി വരുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും വിതരണം ചെയ്യാണ്ട് അവിടെ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് നാം പരിശോധിക്കുന്നത്. വിമർശനാത്മകമായിട്ടുള്ള ഒരു പഠനമാണ് ഇത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ആ മുസ്ലിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കും കൂടി മനസ്സിലാകണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള സമ്പത്തുകൾ, കുന്നുകൂടി വരുന്ന സമ്പത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാതെ പൂർണ്ണമായിട്ട് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഈ ഈത്തപ്പനയുടെ ഓല അത് വളരെ റഫാണ്. അപ്പൊ അതുകൊണ്ട് മടഞ്ഞിട്ടുള്ള ഒരു മെത്തയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിട്ടുള്ളത്. എണീച്ചപ്പോൾ പുറത്തങ്ങനെ കലയാണ്. അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഞാൻ നിങ്ങൾക്ക് ഒരു നല്ലൊരു മെത്ത കൊണ്ടുവന്ന് എടുത്തേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, നീ ഇത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ, നമ്മുടെ യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം പരലോകമല്ലേ എന്ന്, നാം ഇവിടെ ഒരു വയ്യാത്രക്കാരനെ പോലെയാണ് എന്നുള്ള ഒരാശയം വരുന്ന ഒരു മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അങ്ങനെ വരുന്ന ഒരാശയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗകികമായിട്ടുള്ള സുഖങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. മദീനയിൽ നിന്ന് ഭരണം കിട്ടിയിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സുഖങ്ങളല്ല ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ഇത്രയും ഒരു വലിയ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു, ഇത്രയും വലിയ കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിക്കുന്നു, ത്യാഗങ്ങൾ അനുഭവിക്കുന്നു, ശിഷ്യന്മാരും ത്യാഗങ്ങളൊക്കെ അനുഭവിക്കുന്നു, അവർ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് കിട്ടാനുള്ളത് വളരെ വിലയേറിയതാണ്. അതായത് നാളെ പരലോകത്ത് സ്വർഗമാണ് കിട്ടാനുള്ളത്, നരകത്തിൽ നിന്ന് മോചനമാണ് കിട്ടാനുള്ളത്. ഇതവർ എന്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു? വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു. എന്താണ് വിശുദ്ധ ഖുർആൻ? പ്രപഞ്ചനാഥനായ, പ്രപഞ്ചത്തിന്റെ ശ്രഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥം, അള്ളാഹുവിന്റെ കലാം. അതവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ വിശ്വസിച്ചു. പിന്നെ വിശുദ്ധ ഖുർആനിൽ പല കാര്യങ്ങളും പല ചോദ്യങ്ങളും വരാറുണ്ട്. അതായത് ഈ സത്യനിഷേധികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ചോദ്യങ്ങളും വരാറുണ്ട്. പല കുറുക്ക് ചോദ്യങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തന്നെയാണോ എന്ന് പരിശോധിക്കാനും ഒക്കെ അവർ പല ചോദ്യങ്ങളുമായി മുന്നോട്ട് വരുമാറായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പം മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല. പല ആയത്തുകളും നമുക്ക് കാണാറുണ്ട്, സലൂനക എന്ന് തുടങ്ങുന്ന പല ആയത്തുകളുമുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആയത്തുകൾക്കൊക്കെ ഇതൊക്കെ എന്താ സംഭവം? ഒരു നാം തന്നെ ഉണ്ടാക്കിയിട്ട് പറയുന്ന ഒരു സംഗതിയാണെങ്കിൽ അപ്പം നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ആലോചിച്ചിട്ട് കുറച്ചു നേരം ആലോചിച്ചിട്ടെങ്കിൽ മറുപടി അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെയിറ്റ് ചെയ്യാം, അതായത് ഈ വഹി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു വലിയൊരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം. നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഘത്തിലുണ്ടായിരുന്നു. അവർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു കഴിഞ്ഞ് വന്ന് മദീനയിലെത്തിയപ്പോൾ യാത്രാ സംഘത്തിന്റെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു സഹാബി ഒരു ഒട്ടകത്തെ തളിച്ചു കൊണ്ടുവരികയാണ്. അതിന്റെ മുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുലൂർ പോലുള്ള മുനാഫിക്കിന്റെ നേതാക്കന്മാരും മുനാഫിക്കുകളൊക്കെ ഒരു കുപ്രചരണം പടക്കുണ്ടാക്കുകയുണ്ടായി. എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ഈ സഹാബിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും അങ്ങനെ പല രീതിയിലുള്ള കുപ്രചരണങ്ങളും ആരോപണങ്ങളും മദീനയിൽ പരക്കുകയുണ്ടായി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും അവരുടെ ബന്ധം കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ചു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സസ്പെൻഷനിലാണ് മൊത്തം മുസ്ലിങ്ങളും അതേപോലെ തന്നെ അവിടെയുള്ള മദീനവാസികളും എല്ലാം സസ്പെൻഷനിലാണ്. എന്താണ് സത്യാവസ്ഥ എന്നറിയാതെ ഈ സഹാബിയും നല്ല വ്യക്തി, വളരെ നല്ല വ്യക്തിയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയും വളരെ നല്ല വ്യക്തിയാണ്. ഇവരെ കുറിച്ച് മുസ്ലിങ്ങൾ ഒരിക്കലും ആലോചിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ മുനാഫിക്കുകളുടെ ഈ പ്രവർത്തനം കൊണ്ടും അവരുടെ ഈ കുപ്രചരണങ്ങൾ കൊണ്ടും ഒക്കെ എന്ത് സംഭവിച്ചു? ഇങ്ങനെയുള്ള പല സംശയങ്ങളും മുസ്ലിങ്ങൾക്കിടയിലും വരാൻ തുടങ്ങി. ചില മുസ്ലിങ്ങൾ അതിൽ ഭാഗവാക്കാവുകയും ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നു നബിസല്ലാ നമുക്ക്. പക്ഷേ നബിസല്ലാഹു അലൈഹി സ്വലം കാത്തിരിക്കാണ് അള്ളാഹുൽ നിന്നൊരു തീരുമാനം വരുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാഹുൽ നിന്ന് വഹി ലഭിക്കുകയാണ് ആ ഒരു സംഭവത്തെ കുറിച്ച്. ആയിഷറുള്ളാഹിയുടെ നിരവരാത്വം തെളിയിച്ചിട്ടുണ്ട്. ആ ആയത്തുകളും വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? വിശുദ്ധ ഖുർആൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്കുകയോ സ്വന്തമായിട്ടുള്ള നബിസല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവർത്തനം കൊണ്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇത്ര നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ടില്ലല്ലോ. ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ടൊരു പ്രസ്താവന കൊടുത്തുകൂടാലോ. ആയിഷറുള്ളാഹി നിരപരാധിയാണ് അൻഹ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന കൊടുത്തുവിടാമായിരുന്നല്ലോ. പക്ഷെ എന്തിനു വെയിറ്റ് ചെയ്തു ഇത്ര നാളും? അവിടെ നിന്ന് വരണം. എവിടുന്ന്? പ്രവഞ്ചനാഥനായ അള്ളാഹുവിൽ നിന്ന് വഹീ മുഖേന, ജിബ്രീൽ മുഖേന എത്തേണ്ടതാണ് ഈ സന്ദേശം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് വിശുദ്ധ ഖുർആനെ നാം ഏത് രീതിയിൽ പരിശോധിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഏത് രീതിയിൽ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഒരു ഗ്രന്ഥമാണ് എന്നാണ്. പിന്നെ നാം ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥം, നാം പഠിച്ചുണ്ടാക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ, അല്ലെങ്കിൽ നാം എഴുതുന്ന ഒരു ഗ്രന്ഥത്തിൽ നമ്മളെ വിമർശിച്ചുകൊണ്ട് അതിൽ വചനങ്ങളോ സംഭവങ്ങളോ ഉണ്ടാകുന്നു. പരമാവധി നമ്മളെ ഒരു നല്ലൊരു രീതിയിൽ അവതരിപ്പിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കാൻ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത്ര ശക്തമായിട്ടുള്ള വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ വിമർശിക്കുന്ന സംഭവങ്ങളും ആയത്തുകളും നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അബസവത്തവല്ല എന്നുള്ള ആയത്ത്. ഇത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതായത് അബ്ദുല്ലാഹി ഉമ്മ മക്തൂം എന്ന് പറയുന്ന ഒരു സഹാബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമാണിമാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിനെ കുറിച്ചുള്ള സന്ദേശം ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തൗഹീദും ആഖിറത്തുമൊക്കെ അവരുമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണുകാണാത്ത സഹാബി ആ ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ അന്ധൻ വന്നതിനാൽ. വമാ യുദ്രീക അല്ലാ യസ്സക്ക, നബിയെ നിനക്കെന്തറിയാം അയാൾ അന്ധൻ ഒരു വേള വിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. ഔ യസ്സക്കറു ഫതൻഫഉഹു ദിക്റ, അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ. അമ്മാ മനിസ്തവന, എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ. ഫഅൻതലഹു തസദ്ദ, നീ അവന്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു. ഒമാ അലൈക അല്ലാ യസ്സക്ക, അവന് പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്കെന്താണ് കുറ്റം. വഅമ്മാമൻ ജാഅക, എന്നാൽ നിന്റെ അടുക്കൽ ഓടി വന്നവനാകട്ടെ. വഹുവ യഖ്ഷ, അള്ളാഹുവെ അവൻ ഭയപ്പെടുന്നവനായി കൊണ്ട്. ഫഅൻത അൻഹു തലഹ, അവന്റെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു. കല്ല ഇന്നഹ തസ്കിറ, നിസ്സംശയം ഈ ഖുർആൻ ഒരു ഉത്ബോധനമാകുന്നു, തീർച്ച. ഫമൻ ഷാഅ ദക്കറ, അതിനാൽ ആർ ഉദ്ദേശിക്കുന്നുവോ അവനത് ഓർമ്മിച്ചു കൊള്ളട്ടെ. സാധാരണ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ടുള്ള ആ ഒരു അദ്ധ്യായത്തിന്റെ ആദ്യ ഭാഗം. അബസവത്തവല്ല എന്നുള്ള അമ്മ ജുസൂവിൽ അടങ്ങുന്ന അദ്ദേഹമാണിത്. അപ്പോൾ ഇത്ര വലിയൊരു വിമർശനം ഞാനിപ്പോൾ കേട്ടു, കുറച്ച് ശക്തമായി തന്നെയാണ് വിമർശനം. അപ്പോൾ ഈ ഒരു വിമർശനം ഖുർആൻ എന്തുകൊണ്ട് സ്ഥാനം പിടിച്ചു? ഇത് ഒഴിവാക്കാൻ മാറി ആയിരുന്നില്ലേ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാനോ ഒന്നും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയാനും വിമർശിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊന്നും പറയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ വിമർശിക്കുന്നത്, അതായത് ഈ വിശുദ്ധ ഖുർആൻ ആരിലൂടെ അവതീർണമായോ ആ വ്യക്തിയെ തന്നെ വിമർശിക്കുന്ന വചനങ്ങൾ ഈ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺട്രോളിലായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് അള്ളാഹു എന്തൊക്കെ രേഖപ്പെടുത്താൻ പറയുന്നു, എന്തൊക്കെ അവതരിപ്പിക്കുന്നു, അതെല്ലാം ഇതിൽ രേഖപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിന്നാസ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്. ഖുല്ലിന്റെ അർത്ഥം എന്താണ്? പറയുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് അല്ലെ, പറയുക പ്രവാചകരെ നീ പറയുക. അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ ഖുൽ അടക്കം വന്നിട്ടുണ്ട്, അതായത് ആ ഇൻസ്ട്രക്ഷൻ അടക്കമാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഖുല് വരെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന് എന്തൊക്കെ അവതരിച്ചിട്ടുണ്ടോ ആ ഇൻസ്ട്രക്ഷൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിട്ടുള്ള പറയുക എന്ന് പറഞ്ഞ ആ സംഗതി പോലും വിശുദ്ധ ഖുർആനിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു വള്ളി പുള്ളി അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വചനം ഒന്നും ഇതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കിട്ടിയോ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ കോടിക്കണക്കിന് ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിമർശനവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്, അതും ഖുർആനിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു ഗ്രന്ഥമാണെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഒഴിവാക്കാൻ പറ്റൂല, അദ്ദേഹത്തെ ദൗത്യം ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ ഏതൊക്കെ വരുന്നുണ്ടോ അതൊക്കെ വിശുദ്ധ ഖുർആനായി വന്നിട്ടുള്ള എല്ലാ വചനങ്ങളും അത് രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്, പാരായണം ചെയ്യപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പാരായണം ചെയ്യേണ്ടതാണ്, ശിഷ്യന്മാർ പാരായണം ചെയ്യേണ്ടതാണ്, എല്ലാവരും പാരായണം ചെയ്യേണ്ടതാണ്. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ന് പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. പിന്നെ മറ്റൊന്ന്, നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു അധ്യായമാണ് സൂറത്തുൽ മസദ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അതായത് അമുസ്ലിമായിട്ടുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, ഷഹാദത്ത് ചൊല്ലി ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ അന്ന് പ്രസവിച്ച കുട്ടിയെ പോലെയാണ്. അദ്ദേഹത്തിന്റെ പിൻകാല എല്ലാ പാപങ്ങളും പൊറുത്തപ്പെടും. എന്നിട്ട് അദ്ദേഹം വളരെ പരിശുദ്ധനായിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരിക. സൂറത്തുൽ മസദ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഖുർആനിലുണ്ട്. എന്താണ് ആ അധ്യായം? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂ ലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. മാ അവന അൻഹു മാലുഹു വമാ കസബ്, അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെടില്ല. സയസ്ലാ നാറൻ സാത്ത ലഹബ്, തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. വംറാദുഹു ഹമ്മാലത്തൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയെ. ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. എന്താണിത്? ഖുർആനിലുള്ള ഒരു അധ്യായമാണ്. എന്താ പറയുന്നത്? അബൂ ലഹബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ജലീൽ, അവർ നരകത്തിൽ പോകുന്നതും ഭയാനകമായിട്ടുള്ള ശിക്ഷയുമുണ്ട് എന്നാണ് ഈ അധ്യായം പറയുന്നത്. ഈ അധ്യായം അബൂലഹബും അതേപോലെ തന്നെ ഉമ്മുജമീലും മരണപ്പെട്ടതിന് ശേഷം അവതീർണമായ അധ്യായമാണോ? അല്ല, മരണപ്പെട്ടതാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവർ മരിച്ചുപോയി, ഇനി ഏതെല്ലാവരും അവർ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഈ അധ്യായം അവതരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തിന് നബുവത്ത് കിട്ടിയ ആദ്യഘട്ടത്തിലാണ്. അപ്പോൾ സഫാ മലയിൽ കയറിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതായത് എന്റെ പിന്നിൽ നിന്നൊരു വലിയ സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള അബൂലഹബ് അടക്കമുള്ള മക്കയിലുള്ള പ്രമാണിമാരും ജനങ്ങളൊക്കെ പറയാണ്, നീ വിശ്വസ്തനാണ്, നാം നിന്നെ വിശ്വസ്തനായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് വിശ്വസിക്കുന്ന അവർ പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് ഭയാനകമായിട്ടുള്ള ഒരു ശിക്ഷ വരാനുണ്ട്, അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുമ്പോൾ രണ്ട് കൈകളും നിലത്തടിച്ചുകൊണ്ട് അബൂലഹബ് പറയുകയാണ്, മുഹമ്മദ് നിനക്ക് നാശം, ഇത് പറയാനാണോ നീ നമ്മളെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അധ്യായം ഇറങ്ങുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം അബൂലഹബും ഉമ്മു ജമീലും ജീവിച്ചിട്ടുണ്ട്. ഈ 10 വർഷ കാലഘട്ടത്തിൽ അബൂലഹബോ അല്ലെങ്കിൽ ഉമ്മു ജമീലോ വന്നിട്ട് പറയുകയാണ് ഞാൻ മുസ്ലിമായി, അല്ലെങ്കിൽ അവർ മുസ്ലിം ആകുകയാണ്. അപ്പൊ എന്തായി, ഈ അധ്യായം കളവായില്ലേ? ഈ അധ്യായത്തിന് എന്താണ് ഒരു വാലിഡിറ്റി ഉള്ളത്? ഈ അധ്യായം കളവായി. അതായത് അവർ രണ്ടാളും മുസ്ലിം ആകുകയില്ല, മുസ്ലിം ആകാതെ മരിച്ച് നരകത്തിൽ അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട് എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ഇത്ര ഉറപ്പിച്ചിട്ട് 10 കൊല്ലം അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ മുസ്ലിം ആകുകയില്ല, മുസ്ലിം ആണ്ട് പോലും ഇല്ല, വന്നിട്ട് വ്യാജമായിട്ട് പറഞ്ഞാലും മതി ഞാൻ മുസ്ലിമായി. അവിടെ ഒരു അവിടെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത്രേ ചെയ്യേണ്ടുള്ളൂ. പക്ഷെ അതുപോലും അവർ ചെയ്തിട്ടില്ല. വ്യാജമായിട്ട് നമ്മൾ മുസ്ലിം ആകും പോലും പറയുക പോയിട്ട് മുസ്ലിം ആകൽ പോയിട്ട് വ്യാജമായിട്ട് പറയാൻ വരെ അവർ തയ്യാറാവുകയില്ല എന്ന് അറിയുന്ന ഒരു ശക്തിയിൽ നിന്നാണ് ഈ അധ്യായം ഇറങ്ങിയിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപറയില്ലല്ലോ, വരാനിരിക്കുന്ന 10 കൊല്ലത്തിൽ എന്താണ് സംഭവിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല. പക്ഷെ ഇതൊക്കെ അറിയുന്നത് സർവജ്ഞനായത്, അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പാസ്റ്റ് ഫ്യൂച്ചർ പ്രസന്റ് എല്ലാം അറിയുന്ന അള്ളാഹുവിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അവതീർണമായതുകൊണ്ടാണ് ഇത്ര സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും അവർ നരകത്തിൽ പോകുമെന്ന് പറയാൻ കഴിയും. ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ തീരപ്പെടുവോ? ഒരു വ്യാജമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആണെങ്കിൽ ഇത്ര വലിയ റിസ്ക് എടുക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? അതായത് 10 കൊല്ലം ഇനിയും ജീവിച്ചിരിക്കും, 10 കൊല്ലം എന്നല്ല എത്രയോ കൊല്ലം ജീവിച്ചിരിക്കാനുള്ള രണ്ടാളുകൾ ഇസ്ലാം മതം സ്വീകരിക്കൂല, അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിൽ ഈ ഒരു സന്ദേശത്തേക്ക് വരൂലാന്ന് ഉറപ്പിച്ചു പറയാണ്, നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാണ്, ആർക്കും ചെയ്യാൻ കഴിയുമോ? ഇല്ല. പക്ഷെ ഖുർആനിൽ ഇങ്ങനെയുള്ള ഒരു അധ്യായമുണ്ട്. അപ്പൊ എന്താണ്, സർവജ്ഞനായ ഭാവി ഭൂതം അതേപോലെ തന്നെ പ്രസന്റ് എല്ലാം അറിയുന്ന ഒരു ശക്തിയിൽ നിന്ന് അവതീർണമായതുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഇതിൽ സ്ഥാനം പിടിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഖുർആനെ നമ്മൾ ഓരോ ഇതായിട്ടും ഓരോ വിഷയത്തിലും നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. ഒരു മനുഷ്യനിക്ക് ഇതിനെ പടച്ചുണ്ടാക്കൽ പോയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ഇതിന്റെ അവതീർണവും ഇതിന്റെ ശൈലിയും ഇതിന്റെ എല്ലാ കാര്യങ്ങളും എന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, കാരണം അത്രക്കും നിഷ്കളങ്കമായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പഠിക്കുക, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ നമ്മളൊന്ന് വിശകലനം ചെയ്യുക, ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. വലിയൊരു കഷ്ടപ്പാടുള്ള സംഗതിയൊന്നുമല്ല. എല്ലാവർക്കും ലോകത്തിലുള്ള ഏത് മതസ്ഥനായാലും ശരി, ആര് തന്നെ ഈ വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണെന്നും ഇതിലുള്ളത് നന്മയാണെന്നും ഇതിലുള്ളത് ഏകദൈവ വിശ്വാസമാണെന്നും അതാണ് സത്യമെന്നും അതേപോലെ തന്നെ നാളെ ഒരു പരലോകമുണ്ടെന്നും സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അത് നമ്മുടെ ഈമാൻ ഉറപ്പിക്കുവാൻ വേണ്ടി നാം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മറ്റു മതസ്ഥരുമായി നാം സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഹുദ, അതായത് ഒരു ഹുദയാണിത്, ഈ ഒരു സന്ദേശം നാം ലോകത്ത് മുഴുവനും എത്തിക്കേണ്ടതാണ്. ലോകത്ത് എത്രയോ ആളുകൾ ദൈവത്തിന്റെ സന്ദേശം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് യഥാർത്ഥ ദൈവിക ഗ്രന്ഥത്തെക്കുറിച്ചുള്ള സന്ദേശവും യഥാർത്ഥ ദൈവിക ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവും പകർന്നു കൊടുക്കേണ്ട ആരാണ്? നാം മുസ്ലിങ്ങളാണ്. അപ്പോൾ ആ ഒരു ദൗത്യത്തിൽ നാം ഏർപ്പെടേണ്ടതുണ്ട്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين